ദൈവനാമത്തിന് നമ്മൾ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഒരു മാസം നാട്ടിലായിരുന്നു. ആ നാട്ടിലായിരുന്നപ്പോൾ ദൈവത്തിന്റെ കൃപയിൽ തന്നെ ആയിരിക്കാൻ ദൈവം സഹായിച്ചു. നാട്ടില് ഞാൻ ചെന്നപ്പം പല ആൾക്കാരും പരിചയമുള്ള അല്ലെ കേട്ടിട്ടുള്ള പലരും ചിലരൊക്കെ ഇങ്ങനെ ചർച്ചകളിൽ പ്രസംഗിക്കാനായിട്ട് വിളിക്കാറുണ്ടായിരുന്നു. ഞാൻ മിക്കവാറും ഉള്ളടത്ത് പോയില്ല. കാരണം ഞാൻ അവരടുത്ത് പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കാര്യം ഒരു തുടർച്ചയായിട്ട് കാര്യങ്ങൾ കേൾക്കാത്ത ഒരു പുതിയൊരു സ്ഥലത്ത് പോയി പ്രസംഗിക്കാനായിട്ട് എനിക്കൊരു കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഒന്നാമത് എനിക്കൊരു പ്രാസംഗികൻ എന്നുള്ള രീതിയിൽ അങ്ങനെ പ്രസംഗിക്കാനായിട്ട് പറ്റുകയില്ല. രണ്ടാമത് അത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ തുടർച്ചയായിട്ട് അവിടെ പിന്നീട് പഠിപ്പിക്കാനായിട്ട് ഒരാളും ഇല്ല എങ്കിൽ പിന്നെ അവിടെ പറയുന്നതുകൊണ്ട് വലിയ അർത്ഥവുമില്ല. അന്നേരം അങ്ങനെയുള്ളൊരു ലീഡിംഗ് ഇല്ലാത്തതുകൊണ്ട് പലയിടത്തും പോയില്ല. ചിലയിടത്ത് പോയി അങ്ങനെ ഈ രീതിയിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് തുടർച്ചയായിട്ട് കേൾക്കാനായിട്ടൊക്കെ ഉള്ളൊരു സാഹചര്യം ഉള്ളിടത്ത്. പക്ഷെ ഞാൻ അവിടെ കണ്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കേൾക്കുന്ന ആൾക്കാർ മിക്കവരും വളരെ താല്പര്യത്തോടുകൂടി ദൈവവചനം ശ്രദ്ധിക്കുന്നവരാണ്. ഞാൻ അന്നേരം ചിന്തിക്കുകയായിരുന്നു, നമ്മൾ കേൾക്കുന്ന പോലെയും ഒക്കെ തുടർച്ചയായിട്ട് ദൈവവചനം കേൾക്കാനായിട്ട് മറ്റു പലർക്കും അവസരങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് പലരും ആത്മീയമായിട്ട് വളരുകയും പലയിടത്തും യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി നടക്കുകയും ചെയ്തേനെ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ കേൾക്കുന്നത് എങ്ങനെയെന്ന് സൂക്ഷിച്ചുകൊള്ളൂ എന്ന് പറയുന്നുണ്ട്. ഉള്ളവന് വീണ്ടും കൊടുക്കും, ഇല്ലാത്തവന് ഉണ്ട് എന്ന് തോന്നുന്നതും കൂടി എടുത്തു കളയും. ആ കോണ്ടക്സ്റ്റ് നിങ്ങൾക്കറിയാമെന്ന് തോന്നുന്നു. വിത്ത് വിതയ്ക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് പറയുമ്പോഴാണ് അത് പറയുന്നത്. നമുക്ക് ചില വാക്യങ്ങൾ വായിക്കാം. എഫേസ് ലേഖനം അതിന്റെ രണ്ടാമത്തെ അധ്യായത്തിന്റെ 21-22 വാക്യങ്ങൾ. എഫേസ് ലേഖനം, അവനിൽ കെട്ടിടം മുഴുവൻ യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു കെട്ടിടം പണിയെപ്പറ്റിയാണ് പറയുന്നത്. ഒരു വീട് പണി അല്ലെങ്കിൽ ഒരു കെട്ടിടം പണി, അതിനെപ്പറ്റിയാണ് പറയുന്നത്. അവിടെ അപ്പോൾ പറയുകയാണ്, അവനിൽ യേശുക്രിസ്തു എന്ന മൂലക്കല്ലിനോട് ചേർത്ത് ചില കല്ലുകളെ ചേർത്ത് പണിഞ്ഞ് ഒരു കെട്ടിടം ദൈവത്തിന്റെ നിവാസമാകുന്ന വിശുദ്ധ മന്ദിരം പണിയുന്നതിനെ പറ്റിയാണ് പൗലോസ് പറയുന്നത്. പഴയ നിയമ പുസ്തകങ്ങൾ നമ്മൾ വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പഴയ നിയമ പുസ്തകങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഇല്ലെങ്കിൽ അവിടുത്തെ ഏറ്റവും വലിയൊരു എംഫസിസ് ദേവാലയമാണ്. പഴയ നിയമ പുസ്തകങ്ങൾ പഴയ ഉടമ്പടിയുടെ കീഴിൽ ആ മെസ്സേജ് കറങ്ങുന്നത് യഥാർത്ഥത്തിൽ ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ദൈവത്തിന്റെ ജനത്തെ വിളിക്കുന്ന മുതൽ ഇല്ലെങ്കിൽ ഉൽപ്പത്തി മുതൽ തന്നെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അത് ദൈവസഭയിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പഴയ നിയമത്തിൽ ഫിസിക്കലായിട്ടുള്ള ദേവാലയമായിരുന്നു. ഫിസിക്കലായിട്ടൊരു ദേവാലയം പണിയുന്നു. അത് കാരണം അത് ദൈവത്തിന്റെ നിവാസമാകേണ്ടതിനാണ് ദേവാലയം പണിയുന്നത്. നമ്മളിപ്പം പഴയ നിയമത്തിൽ ഒരു ശലോമോന്റെ ദേവാലയം സങ്കല്പിക്കുക. ആ ദേവാലയത്തിൽ ദേവാലയം പണിക്കായിട്ട് ഒരു വ്യക്തി അനേക കല്ലുകൾ ചേർത്ത് പണിഞ്ഞിട്ടാണ് പഴയ നിയമത്തിൽ ആ ദേവാലയം പണിയുന്നത്. നേരത്തെ നമ്മൾ പഴയ നിയമത്തിലെ ആ ഒരു ചിത്രവും സങ്കല്പിക്കുക. ഒരു കല്ലെടുത്തുകൊണ്ട് കുറെ ആൾക്കാർ പല കല്ലുകൾ എടുത്തുകൊണ്ട് പോകുന്നു. നമ്മൾ ഇവരുടെ അടുത്ത് ഒരാളുടെ അടുത്ത് ചോദിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എവിടോട്ടാണ് ഈ കല്ലും കൊണ്ടുപോകുന്നത്, എന്താണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഈ വ്യക്തി വളരെ ടയേർഡായിട്ട് ഒരു ഉത്സാഹവും ഇല്ലാതെ ഈ വ്യക്തി പറയാണ്, ഞാൻ കുറെ കല്ല് ചുമന്നുകൊണ്ട് പോവാ, ഇത്ര മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ എന്ന് പറയുകയാണെന്ന് വെച്ചു. ഒരു വ്യക്തിയോട് ചോദിക്കുമ്പോൾ പറയാണ്, ഞാനൊരു കല്ല് ചുമക്കാണ്. ഒരു കല്ല് ചുമക്ക് നാളെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാല്ലേ, വളരെ ക്ഷീണിച്ച് തളർന്ന് ഒരു ഉത്സാഹവും ഇല്ലാതായിരിക്കും ഈ കല്ല് ചുമക്കുന്നവർ ഭാരം ചുമന്നുകൊണ്ട് പോകുന്നത്. വേറൊരാളുടെ അടുത്ത് നമ്മൾ ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ആ വ്യക്തി പറയുകയാണ്, ഞാൻ ഈ കല്ല് ചുമന്നുകൊണ്ട് പോയി ഒരു ദേവാലയം പണിയുകയാണ്. ആ ദേവാലയത്തിന്റെ ഉള്ളിൽ ദൈവം വസിക്കാനായിട്ട് പോവുകയാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ഒരു ദേവാലയം പണിയാനായിട്ട് ഞാൻ ഈ കല്ല് ചുമക്കുകയാണ് എന്നൊരു വ്യക്തി വളരെ സന്തോഷത്തോടുകൂടി പറയുകയാണ്. ഈ രണ്ടു കൂട്ടരും പറഞ്ഞ കാര്യം ഒന്ന് തന്നെയാണല്ലേ. പക്ഷെ എന്താണ് തമ്മിലുള്ള വ്യത്യാസം? എന്താണ് ഉത്സാഹം? ആ അല്ല വ്യത്യാസം. ഉത്സാഹത്തിന്റെ കാരണം എന്താണ്? എന്തിനാണ് ഒരാൾക്ക് ഉത്സാഹം ഉണ്ടാവുക, ഒരാൾക്ക് ഉത്സാഹം ഇല്ലാതിരിക്കുകയും ചെയ്തതിന്റെ കാര്യം എന്താണ്? ഓ അതെ, റിയൽ വിഷൻ ഇല്ലാതെ ഒരു വ്യക്തി കല്ല് ചുമക്കുന്നു,
ഒരു വ്യക്തിയുടെ ഉള്ളിൽ ആ കല്ല് ചുമക്കുന്നതിന്റെ അൾട്ടിമേറ്റ് ആയിട്ട് ആ വ്യക്തിക്ക് അറിയാം എന്താണ് ഇതുകൊണ്ട് പണിയാൻ പോകുന്നത് എന്നുള്ളത്. നേരെ ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്രിസ്ത്യ ജീവിതത്തിൽ നമ്മുടെ ജീവിതം മൊണോട്ടണസായി വളരെ ബുദ്ധിമുട്ടി ഉത്സാഹമില്ലാതെ ജീവിക്കുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ യഥാർത്ഥ വിഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. സദൃശവാക്യം അതിന്റെ 29:18 അവിടെ പറഞ്ഞിരിക്കുകയാണ്, വെളിപാടില്ലാത്തടത്ത് എന്റെ ജനം നശിച്ചു പോകുന്നു. ദൈവത്തിന്റെ യഥാർത്ഥത്തിൽ വെളിപാടില്ലാത്ത വ്യക്തികൾ, വിഷനില്ലാത്ത വ്യക്തികൾ നശിച്ചു പോവുകയാണ്. നേരെ ദേവാലയം പണിയുടെ ഭാഗമാണ് ഓരോ വ്യക്തികൾ. പുതിയ നിയമത്തിൽ നമ്മളാണ് ജീവനുള്ള കല്ലുകൾ. പത്രോസ് ലേഖനത്തിൽ പറയാണ് നാം ജീവനുള്ള കല്ലുകളായിട്ട് ദൈവം നമ്മളെ പണിയുന്നു അല്ലെ. 1 പത്രോസ് ബാക്കി വേണമെങ്കിൽ എടുത്തു വായിക്കാം. 1 പത്രോസ് രണ്ടാമത്തെ അധ്യായത്തിന്റെ 4 വാക്യം. ഇതേ എഫ് എസ് ലേഖനത്തിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് അവിടെയും പറയുന്നത്. ആത്മീയ ഗ്രഹമായി പണിയപ്പെടുന്നു. അതിന്റെ ഇടയ്ക്ക് വന്ന വാക്യം ഇംഗ്ലീഷ് വായിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി ക്ലിയർ ആണ്. ആൻഡ് കമ്മിങ് ടു ഹിം ആസ് എ ലിവിംഗ് സ്റ്റോൺ വിച്ച് ഹാസ് ബീൻ റിജക്റ്റഡ് ബൈ മെൻ ബട്ട് ഇറ്റ് ഇസ് ചോയ്സ് ആൻഡ് പ്രഷ്യസ് ഇൻ ദ സൈറ്റ് ഓഫ് ഗോഡ്. യു ഓൾസോ ആസ് ലിവിംഗ് സ്റ്റോൺസ് ആർ ബീങ് ബിൽട്ട് അപ്പ് ആസ് എ സ്പിരിച്വൽ ഹൗസ്. അങ്ങനെയാണ് അതിന്റെ ആ കറക്റ്റ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മനുഷ്യർ തെളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായി പണിയപ്പെടുന്നു എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അന്നേരം അവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മളൊരു സ്പിരിച്വൽ ഹൗസാണ്, ദൈവത്തിന് വസിക്കാൻ ഉള്ള ഒരു മന്ദിരം പണിയിലാണ് നാം എപ്പോഴും. അന്നേരം നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കും നമ്മൾ എങ്ങനെയാണ് ദൈവത്തിന്റെ പണിയുടെ ഭാഗമാവുന്നത്, നമുക്ക് എന്താണ് മിനിസ്ട്രി. പലരുടെയും വിചാരം എന്ന് പറഞ്ഞാൽ, പലരോടും ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ദൈവവേലയുമായിട്ട് ബന്ധപ്പെട്ട് ഇവർക്ക് റിലേറ്റ് ചെയ്യാനായിട്ടൊന്നുമില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ ജോലിയാണ് അവർ ചെയ്യുന്നത്, ഇല്ലെങ്കിൽ ദൈവസഭയുടെ പണിയാണ് ഇവർ ചെയ്യുന്നത് എന്നുള്ളൊരു വിഷനില്ല. അവരുടെ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ എന്താണ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, വർഷങ്ങളായിട്ട് നമ്മൾ കുവൈറ്റ് ആയിരിക്കുന്നു, വർഷങ്ങളായിട്ട് ചില കമ്പനിയിൽ കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്യുന്നു, രാവിലെ പോകുന്നു, രാവിലെ ഡ്രസ്സ് മാറുന്നു, ജോലിക്ക് പോകുന്നു, ജോലി ചെയ്യുന്നു, തിരിച്ചു വരുന്നു, പിന്നെയും റൊട്ടീൻ വർക്ക്, ഇടയ്ക്ക് 2-3 ദിവസം മീറ്റിംഗ്, ഇങ്ങനെ ഒരു റൊട്ടീൻ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്ന വ്യക്തികൾ. ചിലർ കുഞ്ഞുങ്ങളെ വളർത്തുന്നു, കുക്ക് ചെയ്യുന്നു, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ, അവരുടെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് സഹോദര ജീവിതം എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ സ്വാഭാവികമുള്ള മറുപടി എന്താണ്? അവരുടെ മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ പോകുന്നു, മീറ്റിങ്ങുകൾക്ക് അറ്റൻഡ് ചെയ്യുന്നു, ഇങ്ങനെയൊക്കെ പോകുന്നു. ഇതിന്റെ അപ്പുറത്തേക്ക് ഈ കാര്യങ്ങൾ കൂടി, ഈ ഡെയിലി കാര്യങ്ങളിൽ കൂടി ദൈവത്തിന്റെ സഭയുടെ പണി നമ്മൾ ചെയ്യുകയാണ്, ഇല്ലെങ്കിൽ ഈ ഡെയിലി നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്നതിൽ കൂടി, നമ്മൾ എന്തെങ്കിലും പെർട്ടിക്കുലർ കാര്യം ചെയ്യുന്നതിൽ കൂടിയല്ല, ഡെയിലി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കൂടി തന്നെ നാം ദൈവത്തിന്റെ, ദൈവസഭയുടെ പണി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു വിഷൻ ഇല്ലാതെ പോകുമ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ മൊണോട്ടണസ് ആയിരിക്കും, നമ്മൾക്ക് ജീവനില്ലാത്തവരായി നമ്മൾ തീരും. എന്നാൽ ദൈവം പറയുകയാണ് നമ്മളെ ജീവനുള്ള കല്ലായ യേശു ക്രിസ്തുവിന്റെ അടുക്കൽ വന്നിട്ട് ജീവൻ പ്രാപിച്ച നമ്മൾ ഒരു ആത്മീയ ഗൃഹമായി പണിയപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. എങ്ങനെയാണ് ഒരു വ്യക്തി ആത്മീയ ഗൃഹമായിട്ട് ജീവനുള്ള കല്ലുകളായിട്ട് പണിയപ്പെടുന്നത്? എന്താണ് ദൈവത്തിന്റെ ഒരു വ്യക്തിയെപ്പറ്റിയുള്ള റിയൽ വിഷൻ? ദൈവത്തിന്റെ ഒരു വ്യക്തിയെപ്പറ്റിയുള്ള, വീണ്ടും ജനിച്ച വ്യക്തികളെപ്പറ്റിയുള്ള ദൈവത്തിന്റെ വിഷൻ എന്താ? നിങ്ങൾക്കറിയാമോ, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ട് എനിക്ക് ഞാൻ നാട്ടിൽ പോകുന്നതിന് മുമ്പ് കാര്യം പറഞ്ഞാണെന്ന് തോന്നുന്നു. എന്താണ് ദൈവത്തിന്റെ വിഷൻ ഒരു വ്യക്തിയെപ്പറ്റിയുള്ള, ജനറൽ ആയിട്ട് എല്ലാവരെയും പറ്റിയുള്ള ദൈവത്തിന്റെ വിഷൻ എന്താണ്? ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. 1 തെസ്സലോനിക്കർ അതിന്റെ 2:21 വാക്യം വേണമെങ്കിൽ എടുത്തു. 1 തെസ്സലോനിക്കർ 4:4, സോറി, 1 തെസ്സലോനിക്കർ 4:3 വാക്യം. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ഇനി 7 വാക്യത്തിൽ ദൈവത്തിന്റെ വിളി എന്താണെന്ന് പറയുന്നുണ്ട്. നേരെ അവിടെ പറയാണ് ദൈവത്തിന്റെ ഇഷ്ടം ഒരു വ്യക്തിയെപ്പറ്റി സംബന്ധിച്ചിടത്തോളം ശുദ്ധീകരണമാണ്. ദൈവത്തിന്റെ ഒരു പർട്ടിക്കുലർ ഒരു വ്യക്തിയെപ്പറ്റിയുള്ള ദൈവത്തിന്റെ വിളി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശുദ്ധീകരണമാണ് അല്ലെ. ദൈവത്തിന്റെ നിങ്ങളെപ്പറ്റിയുള്ള വിളി എന്താണെന്ന് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പറയാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് ദൈവത്തിന്റെ നിങ്ങളെപ്പറ്റിയുള്ള വിളി? ശുദ്ധീകരണം, നിങ്ങളുടെ ശുദ്ധീകരണം. ഇനി ഈ ശുദ്ധീകരണവും ദൈവത്തിന്റെ ദൈവസഭയുടെ പണിയുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നത്? ഒരു വ്യക്തിയുടെ ശുദ്ധീകരണവും ദൈവത്തിന്റെ സഭയുടെ പണിയുമായിട്ട് എന്താ ബന്ധം? അതെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ, ശുദ്ധീകരണം കൂടാത്ത, വിശുദ്ധിയിൽ ജീവിക്കാത്ത ഒരു വ്യക്തിയെ ദൈവം ദൈവത്തിന്റെ പണിക്ക് ഉപയോഗിക്കുകയില്ല എന്നുള്ളതാണ്. ഒരു കാരണവശാലും നിങ്ങൾക്ക് കഴിവുകളുണ്ടെങ്കിൽ ആ കഴിവുകൾ ദൈവം ദൈവത്തിന്റെ പണിക്ക് വേണ്ടി ഉപയോഗിക്കത്തില്ല. ദൈവത്തിന്റെ ആലയത്തിന് കഴിവുള്ളവരെയല്ല ആവശ്യം. കഴിവ് ചിലപ്പോൾ ദൈവം ഉപയോഗിച്ചേക്കാം, പക്ഷെ ശുദ്ധീകരണം ഇല്ലാത്തവന്റെ കഴിവ് ദൈവം ഉപയോഗിക്കില്ല. നിങ്ങൾക്ക് പാടാൻ കഴിവുണ്ടായിരിക്കാം, പാട്ടുപാടാൻ കഴിവുണ്ടായിരിക്കാം, നിങ്ങൾക്ക് പ്രസംഗിക്കാൻ കഴിവുണ്ടായിരിക്കാം, നിങ്ങൾക്ക് ഇൻസ്ട്രുമെന്റ്സ് വായിക്കാൻ കഴിവുണ്ടായിരിക്കാം, നിങ്ങൾക്ക് കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യാൻ കഴിവുണ്ടായിരിക്കാം. ഈ കഴിവുകൾ ദൈവത്തിന് ആവശ്യമില്ല, ദൈവം ആ കഴിവുകളെ ഉപയോഗിക്കുകയുമില്ല, അൺലെസ് നിങ്ങൾ ശുദ്ധീകരണം പ്രാപിച്ചവരല്ലെങ്കിൽ. ഇല്ലെങ്കിൽ വിശുദ്ധിയിൽ നിങ്ങൾ മുമ്പോട്ട് പോകുന്നവരല്ലെങ്കിൽ ദൈവത്തിന് ദൈവത്തിന്റെ പണിക്ക് നിങ്ങളെ ഉപയോഗിക്കാൻ കഴിയുകയില്ല. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കാം, പക്ഷെ ദൈവത്തിന് അതുകൊണ്ട് ഉപയോഗമില്ല, ദൈവം ഉപയോഗിക്കുകയില്ല. ഒന്ന് തിമൊഥെയൊസ് അതിന്റെ 2-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യത്തിൽ ദൈവം വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. 1 തിമൊഥെയൊസ് 2:21 അവിടെ പറയുകയാണ്, ഒരു വീട്ടിൽ പൊന്നും വെള്ളിയും കൊണ്ടുള്ള സാമാനങ്ങളുണ്ട്, മരവും മണ്ണും കൊണ്ടുള്ളവയുണ്ട്, ചിലത് ഹീനകാര്യത്തിനും ചിലത് മാന്യകാര്യത്തിനും ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞിട്ട് 21-ാമത്തെ വാക്യത്തിൽ പറയാണ്, ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥന് ഉപയോഗവുമായി നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രമായിരിക്കും. അന്നേരം ഒരു വ്യക്തിയെ ദൈവത്തിന് ഉപയോഗിക്കണമെങ്കിൽ, ഇല്ലെങ്കിൽ ദൈവത്തിന് നിങ്ങളെ ദൈവത്തിന്റെ ആത്മീയ ഗൃഹമായി ഒരുമിച്ച് ചേർത്ത് പണിയണമെങ്കിൽ, ദൈവത്തിന് ദൈവരാജ്യത്തിന് വേണ്ടിയിട്ട് ദൈവകാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളെ ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യമേ ഉള്ളൂ. എന്താണ്? നിങ്ങൾ ഇവയെ വിട്ടകന്ന് തന്നെത്താൻ നിങ്ങൾ ഒരുക്കി ദൈവത്തിന് അവൈലബിൾ ആക്കി കൊടുക്കുക. ഇതിനെയാണ് സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഈ വിശുദ്ധീകരണം എന്നുള്ളത് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ ദൈവത്തിന് ഒരുക്കി വിശുദ്ധമായിട്ട് ഏൽപ്പിക്കാൻ കഴിയത്തില്ല. ഞാനൊന്നുകൂടി പറയാം, ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് റിയൽ സാങ്ക്ടിഫിക്കേഷൻ, വിശുദ്ധീകരണം, ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ വിശുദ്ധീകരണം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ ദൈവത്തിന് വേണ്ടിയിട്ട് ഏൽപ്പിക്കാൻ കഴിയത്തില്ല. റോമലേഖനം 6-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, ഇല്ലെങ്കിൽ റോമൽ 6-ാം അധ്യായം മുഴുവൻ യഥാർത്ഥത്തിൽ വിശുദ്ധീകരണം, ഇല്ലെങ്കിൽ സാങ്ക്ടിഫിക്കേഷൻ എന്നുള്ളൊരു സബ്ജക്റ്റാണ് പറയുന്നത്. അതിന്റെ തുടക്കം 6:1 പൗലോസ് ചോദിക്കുകയാണ്, ആകയാൽ നാം എന്തു പറയേണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ? അന്നേരം റോമർ 6:1 തുടങ്ങുന്നത് ഒരു വ്യക്തിക്ക്, രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് പാപം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കാമോ എന്ന് ചോദിച്ചുകൊണ്ടാണ്. വേറൊരു രീതിയിൽ പറഞ്ഞാൽ, പാപം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ എങ്ങനെയാണ് ദൈവം വിശുദ്ധീകരിക്കുന്നത്, ഇല്ലെങ്കിൽ വിശുദ്ധീകരിച്ച് ദൈവത്തിന് ഉപയോഗമുള്ള പാത്രമായി മാറ്റുന്നത് എന്നുള്ളതിന്റെ ഓർഡറാണ് റോമാലേഖനം 6-ാം അധ്യായം പറയുന്നത്. ഞാൻ നാട്ടിൽ പോകുന്നതിന് മുമ്പ് ഇതിനെ പറ്റി പറഞ്ഞ, ഇന്നലെ ഒരു വ്യക്തി പാപത്തിൽ കണ്ടിന്യൂ ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയെടുത്ത് പൗലോസ് ചോദിക്കുകയാണ്, നിനക്ക് പാപത്തിൽ കണ്ടിന്യൂ, രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് പാപത്തിൽ കണ്ടിന്യൂ ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചിട്ട് ഈ പാപത്തിൽ നിന്നുള്ള വിടുതലും പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യവും വിശുദ്ധീകരണത്തിനെ പറ്റിയും പൗലോസ് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. അല്ല, ഞാൻ പറഞ്ഞത്, ഒന്നാമത് ഒരു വ്യക്തിക്ക് ദൈവത്തിന് വിശുദ്ധമായിട്ടുള്ള പാത്രമായി നമ്മളെ തന്നെ ദൈവത്തിന് അവൈലബിൾ ആയി ദേവാലയത്തിന്റെ പണിക്കായിട്ട് നമ്മളെ ഉപയോഗിക്കപ്പെടണമെങ്കിൽ ചില കാര്യങ്ങൾ നാം അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത കാര്യങ്ങൾ ചെയ്യാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് പൗലോസ് റോമാലേഖനം 6-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട് ചില കാര്യങ്ങൾ ചോദിക്കുകയാണ്. അടുത്താണ്, അതുകൊണ്ടാണ് അവിടെ ചോദിച്ചത്, അതിന്റെ 3-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ പറയാണ് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് ചോദിക്കുകയാണ്. നിങ്ങൾക്ക് അറിയാൻ പാടില്ല ഒരു കാര്യം, എന്താണെന്നറിയാമോ? വീണ്ടും ജനിച്ച ഒരു വ്യക്തി, ആ വ്യക്തി വീണ്ടും ജനിക്കുമ്പോൾ
അവൻ യേശു ക്രിസ്തുവിനോടുകൂടി അവന്റെ മരണത്തിൽ പങ്കാളിയായി സ്നാനമേറ്റു എന്നും അവനോടുകൂടി ഒരു പുതിയ സൃഷ്ടിയായി ഉയർത്തെഴുന്നേറ്റു എന്നും നിങ്ങൾക്കറിയില്ലയോ എന്നാണ് പൗലോസ് ചോദിക്കുന്നത്. അതാണ് ആ ചോദിക്കുന്നതിന്റെ അർത്ഥം. അതിന്റെ എക്സ്പ്ലനേഷനാണ് താഴേക്ക് പറയുന്നത്. നേരെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒന്ന്, നാം ഒരു ചില കാര്യങ്ങൾ വ്യക്തമായി അറിയാതിരിക്കുന്നിടത്തോളം കാലം നമുക്കൊരിക്കലും ദൈവത്തിന് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് കഴിയത്തില്ല. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ അറിയണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്? ദൈവം നമ്മൾ അറിയണം, നമ്മൾ മനസ്സിലാക്കണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതിന്റെ അഞ്ചാമത്തെ വാക്യം, ആറാമത്തെ വാക്യം, ആറാമത്തെ വാക്യം, അതിന്റെ മൂന്നാമത്തെ വാക്യത്തിൽ നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് ചോദിച്ചിട്ട് നാം അറിയുന്നു എന്ന് പൗലോസ് പറയുന്ന ഒരു കാര്യമാണ്. എന്താണെന്നറിയാമോ? നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം നമ്മുടെ പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടി ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. നേരെ എന്താണ് ഒരു വ്യക്തി അറിയേണ്ടത്? ഒരു വ്യക്തി, ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം, ദൈവത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെടുമെങ്കിൽ ഒരു വ്യക്തി അറിയേണ്ട കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? നിങ്ങൾ വീണ്ടും ജനിച്ചവരാണെങ്കിൽ, നിങ്ങൾ യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെട്ട് വീണ്ടും ജനിച്ചപ്പോൾ നിങ്ങളുടെ പഴയ മനുഷ്യൻ യേശു ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെടുകയും നിങ്ങളുടെ പാപ സ്വഭാവം ഇല്ലെങ്കിൽ പാപ ഹൃദയം മുറിച്ചു മാറ്റപ്പെടുകയും ചെയ്തു. അത് യേശു ക്രിസ്തുവിനോടുകൂടി കുഴിച്ചിടപ്പെട്ടു, നിങ്ങളൊരു പുതിയ സൃഷ്ടിയായിട്ട് ഉയർത്തെഴുന്നേറ്റു. അങ്ങനെ ഉയർത്തെഴുന്നേറ്റ് അത് അറിയുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാകുകയാണ് അവൻ പാപത്തിന്റെ അടിമത്വത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കുന്നു. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് വാക്യങ്ങളിലേക്ക് വീണ്ടും പോകുന്നില്ല. റോമാനയനത്തിൽ തുടർച്ചയായിട്ട് പറയാണ്, യു ആർ ഫ്രീഡ് ഫ്രം സിൻ. ഒന്നാമത്തെ കാര്യം, നാം ദൈവത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെടണമെങ്കിൽ, ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടണമെങ്കിൽ, ഒന്നാമത് നാം പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചവരായിരിക്കണം, രണ്ടാമത് നാം പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചവരാണ് എന്ന് നമ്മൾ അറിയുകയും വേണം. ഒന്ന്, പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചവരായിരിക്കണം, രണ്ട്, പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചവരാണ് എന്ന് അറിയുകയും വേണം. പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം യഥാർത്ഥത്തിൽ ഒരു വ്യക്തി വീണ്ടും ജനിക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടാവുന്നതാണ്. അവനത് അറിയുകയാണ് പിന്നീട് വേണ്ടത്. നേരെ അറിയുമ്പോഴാണ് ആ വ്യക്തി യഥാർത്ഥത്തിൽ സ്വതന്ത്രനാകുന്നത്. അങ്ങനെ സ്വതന്ത്രനായ വ്യക്തി എന്ത് ചെയ്യണം എന്നുള്ളതാണ് താഴേക്ക് വരുമ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ പതിമൂന്നാമത്തെ വാക്യം, അതിന്റെ മുകളിലത്തെ വാക്യങ്ങളെല്ലാം നിങ്ങൾ അറിയണം, നിങ്ങൾ എണ്ണണം, നിങ്ങൾ റെക്കൺ ചെയ്യണം എന്ന് പറഞ്ഞതിന് ശേഷം നിങ്ങൾ ചെയ്യണം എന്ന് പറയുന്ന കാര്യമാണ് അടുത്തത്. അടുത്ത വാക്യം, എന്നിട്ട് അതിന്റെ പതിനെട്ടാമത്തെ വാക്യം, പതിനെട്ട്, പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം. അതെ, പതിനേഴാമത്തെ വാക്യത്തിൽ പറയാണ്, എന്നാൽ നിങ്ങൾ പാപത്തിന്റെ ദാസന്മാർ ആയിരുന്നു എങ്കിലും, എന്നാൽ നിങ്ങൾ ഒരിക്കൽ എന്തായിരുന്നു? ഒരിക്കൽ നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നു, എന്നാൽ ആയിരുന്നു എങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം. ഇതെല്ലാം പാസ്റ്റ് ടെൻസിലാണ് പറയുന്നത്. ഇതെല്ലാം സംഭവിച്ച കഴിഞ്ഞ കാര്യമാണ്. എങ്ങനെയാണ് ഒരു വ്യക്തി, പാപത്തിന്റെ ദാസനായിരുന്ന ഒരു വ്യക്തി, പാപത്തിന്റെ ദാസത്വത്തിൽ നിന്ന്, പാപത്തിന്റെ അടിമത്വത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസനായിത്തീരുന്നു, റൈച്ചസ്നെസ്സിന് ദാസനായിത്തീരുന്നു? എങ്ങനെയാണ്? ആ വാക്യത്തിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് ഒരു വ്യക്തി, പാപത്തിന്റെ അടിമയായിരുന്ന ഒരു വ്യക്തി, പാപത്തിന്റെ ദാസത്വത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് അടിമയായിത്തീരുന്നതെന്ന്? എങ്ങനെയാണ്? അവിടെ പറയാണ്, നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ചപ്പോൾ നിങ്ങൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു, നീതിക്കാസം. എന്നാൽ എന്താണ് ഇവരെ പഠിപ്പിച്ച ആ ഉപദേശ രൂപം. ഡോക്ട്രിൻ എന്താണ്? അവിടെ പറഞ്ഞിരിക്കുന്നത് ഡോക്ട്രിൻ തന്നെയാണ്. ഒരു പെർട്ടിക്കുലർ ഡോക്ട്രിൻ ഇവരെ പഠിപ്പിച്ചപ്പോൾ ആ ഡോക്ട്രിൻ ഇവർ മനസ്സിലാക്കുകയും അവരത് ഏറ്റെടുക്കുകയും അത് വിശ്വസിക്കുകയും അത് ഏൽപ്പിക്കപ്പെടുകയും ചെയ്തപ്പോൾ അവർ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു, നീതിക്ക് ദാസനായി തീർന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്താണ് ആ ഡോക്ട്രിൻ? ആ ഡോക്ട്രിനാണ് റോമാലേഖനം 6-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. പൗലോസ് പറയാണ്, നിങ്ങൾ യഥാർത്ഥത്തിൽ യേശുക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി മരിച്ചപ്പോൾ അവൻ നിങ്ങളുടെ പാപങ്ങൾക്ക് പകരമായി മരിക്കുക മാത്രമല്ല ചെയ്തത്, നിങ്ങളുടെ പാപ ഹൃദയത്തെ യേശുക്രിസ്തു ക്രൂശിൽ ഏറ്റെടുക്കുകയും നിങ്ങളെ പാപത്തിൽ നിന്ന് ദൈവം നിങ്ങളെ സ്വതന്ത്രനാക്കി എന്നുമുള്ള ഡോക്ടറിനാണ് അവരെ പഠിപ്പിച്ചത്. അത് യഥാർത്ഥത്തിൽ ഒരു വ്യക്തി കേൾക്കുമ്പോൾ, ആ വ്യക്തി അത് വിശ്വസിക്കുമ്പോൾ, ആ വ്യക്തി അത് ഹൃദയപൂർവ്വം അത് ഏറ്റെടുക്കുമ്പോൾ ആ വ്യക്തി എന്തായിത്തീരുന്നറിയാം? ആ വ്യക്തി പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ആ വ്യക്തി നീതിക്ക് ദാസനായി തീരുകയാണ്. അങ്ങനെയാണ് ഒരു വ്യക്തി സ്വാതന്ത്ര്യനാവുന്നത്. അല്ല, ഞാൻ പറഞ്ഞത് പാപത്തിൽ നിന്ന് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം പ്രാപിച്ചവരല്ല എങ്കിൽ, ഇല്ലെങ്കിൽ പാപം നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ദൈവത്തിന് നിങ്ങളെ ഉപയോഗിക്കാൻ കഴിയത്തില്ല. കാരണം രണ്ട് മാസ്റ്റേഴ്സ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരിക്കൽ നടക്കത്തില്ല. ഒരു ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ദൈവവചനത്തിന്റെ സത്യം മനസ്സിലാക്കണം. യേശുക്രിസ്തു മരിച്ചതിന്റെ ഉദ്ദേശം, യേശുക്രിസ്തു റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ യേശുക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി, നാം പാപികളായിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി മരിച്ചു. ക്രൈസ്റ്റ് ഡൈഡ് ഫോർ അസ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. റോമർ 6:8 അടുത്ത കാര്യം പറയാണ്, യു ഡൈഡ് വിത്ത് ഹിം എന്ന് പറയാണ്. ഈ രണ്ട് കാര്യങ്ങൾക്കും രണ്ട് എഫക്റ്റാണുള്ളത്. ഒന്ന്, യേശുക്രിസ്തു നമ്മൾക്ക് വേണ്ടി മരിച്ചത് കാരണം നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു, പാപങ്ങൾ മോചിക്കപ്പെട്ടു. യേശുക്രിസ്തു നമ്മളെയും കൂടി ഏറ്റെടുത്ത്, നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടി മരിച്ചത് കാരണം നമ്മുടെ പാപ ഹൃദയം മാറ്റപ്പെട്ടു, പാപത്തിന്റെ അടിമത്തത്തിൽ ഒരു വ്യക്തി സ്വതന്ത്രനായി. അതൊരു വ്യക്തി വിശ്വസിച്ച് ഹൃദയപൂർവ്വം ഏറ്റെടുക്കുമ്പോൾ ആ വ്യക്തി പാപത്തിൽ നിന്ന് സ്വതന്ത്രനായി നീതിക്ക് ദാസനായിത്തീരും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതെല്ലാം മനസ്സിലാക്കിയ ഒരു വ്യക്തി അടുത്തായിട്ട് ചെയ്യേണ്ടതാണ് അടുത്ത വാക്യത്തിൽ ഇരിക്കുന്നത്, 19-20 വാക്യം. അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഇനി നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ അവയവങ്ങളെ ഒരിക്കൽ നിങ്ങൾ അധർമ്മത്തിനായി, അശുചിക്കും അധർമ്മത്തിനും അടിമകളായി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളായി സമർപ്പിക്കും. ഇത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ തുടർച്ചയായിട്ട് നടക്കേണ്ടതാണ്. ആ വ്യക്തി എന്ത് ചെയ്യണം? ആ വ്യക്തി നീതിക്ക് അടിമയായിട്ട്, വിശുദ്ധീകരണത്തിനായി തങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. താഴേക്ക് വരുമ്പോൾ അതിന്റെ 22-23 വാക്യങ്ങൾ ഇവിടെ പറയാണ്, എന്നാൽ നിങ്ങൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായി തീർന്നിരിക്കുകയാൽ എന്ത് ചെയ്യും? നിങ്ങൾ നിങ്ങളുടെ അവയവങ്ങളെ തുടർച്ചയായി ഓരോ ദിവസവും നിങ്ങൾ സമർപ്പിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് നടക്കുമെന്ന് അറിയാമോ? സാങ്ക്ടിഫിക്കേഷൻ എന്ന ആ പ്രോസസ് നടക്കും, വിശുദ്ധീകരണം എന്ന പ്രോസസ് നടക്കും. ഇത് ഡെയിലി നടക്കും. നിങ്ങൾ ഓരോ ദിവസവും നിങ്ങൾ നിങ്ങളുടെ അവയവങ്ങളെ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ, നിങ്ങളുടെ മനസ്സ് പുതുക്കി നിങ്ങൾ രൂപാന്തരപ്പെടുമ്പോൾ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? അപ്പോൾ വിശുദ്ധീകരണം എന്നൊരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും. ഇങ്ങനെ ഈ വിശുദ്ധീകരണം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ദൈവത്തിന്റെ പണിയുടെ ഭാഗമായി തീരാനായിട്ട് കഴിയത്തുള്ളൂ. ഈ വിശുദ്ധീകരണം നിങ്ങളുടെ ജീവിതത്തിൽ നടന്നെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുന്നറിയാമോ? നിങ്ങൾക്ക് ദൈവത്തിന്റെ ഹിതം എന്താണ് എന്ന് തിരിച്ചറിയാനും കഴിയത്തുള്ളൂ. റോമാലേഖനം 12:1 ഇവിടെ പറയാണ്, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കും. ഇവിടെ പറയാണ്, നിങ്ങളുടെ പറയാണ്, നിങ്ങൾ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാമോ? പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള യാഗമായിട്ട് സമർപ്പിക്കണം. അടുത്ത വാക്യത്തിൽ പറയാണ്, ഈ ലോകത്തിന്റെ അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയാണ്. നേരം ഞാൻ പറഞ്ഞത്, ഞാൻ പറഞ്ഞ ആദ്യത്തെ കാര്യത്തിലേക്ക് അടങ്ങുകയാണ്. നിങ്ങളെപ്പറ്റിയുള്ള ദൈവത്തിന്റെ പദ്ധതി എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകാതെ പോകുന്നതിന്റെ ഏറ്റവും പ്രധാന കാരണം എന്താണെന്ന് അറിയാമോ? ആദ്യമായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യേശു ക്രിസ്തു നിങ്ങളെ പാപത്തിൽ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാക്കി എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കുകയും ആ സ്വാതന്ത്ര്യം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുകയും ചെയ്യണം. രണ്ടാമത്, അങ്ങനെ സ്വാതന്ത്ര്യം പ്രാപിച്ച വ്യക്തികൾ അവരുടെ ശരീരത്തെ, അവരുടെ അവയവങ്ങളെ ഡെയിലി കർത്താവിന് യാഗമായി സമർപ്പിക്കണം. അവരുടെ മനസ്സ് പുതുക്കി അവർ രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കും. എങ്ങനെയാണ് മനസ്സ് പുതുക്കി രൂപാന്തരം? അവിടെ പറയാണ്, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിനെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടും. ഇങ്ങനെ കണ്ടിന്യൂസ് ആയ ഒരു വ്യക്തി മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുമ്പോൾ ആ വ്യക്തി എന്താണെന്ന് മനസ്സിലാക്കുന്ന അറിയാമോ? ആ വ്യക്തിക്ക് മനസ്സിലാകും, ആ വ്യക്തിയുടെ ഡെയിലി ലൈഫിൽ ആ വ്യക്തി ദൈവസഭയുടെ പണിയുടെ ഭാഗമായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത്, എല്ലാ വ്യക്തികളുടെയും വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ, നമ്മുടെ എല്ലാ ഡെയിലി ലൈഫിൽ നമ്മൾ കർത്താവിന്റെ ഹിതം തിരിച്ചറിഞ്ഞ്, നമ്മുടെ ഇഷ്ടം തള്ളിക്കളഞ്ഞ്, കർത്താവിന്റെ ഹിതം തിരിച്ചറിഞ്ഞ് നമ്മൾ ജീവിക്കുന്നവരാണ് എങ്കിൽ നാം ദൈവസഭ ബിൽഡ് ചെയ്യുന്നവരാണ്, ദൈവസഭയുടെ പണിയുടെ ഭാഗമാണ്. ദൈവസഭയുടെ പണിയുടെ ആദ്യത്തെ കാര്യം പറയുന്നത് യേശു ക്രിസ്തു തന്നെയാണ് അല്ലെ? പത്തായുടെ സുവിശേഷം അതിന്റെ 16-ാമത്തെ അധ്യായത്തിലല്ലേ പറയുന്നത്? പത്തായുടെ സുവിശേഷം 16-ാമത്തെ അധ്യായം വായിച്ചു കൊടുത്തെങ്കിൽ വായിച്ചു. മത്തായുടെ സുവിശേഷം 16:18 വാക്യം. അവിടെ പറയുകയാണ്, യേശു ക്രിസ്തുവാണ്, നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. ഐ വിൽ ബിൽഡ് മൈ ചർച്ച്, ഞാൻ എന്റെ സഭയെ പണിയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവമാണ് ദൈവത്തിന്റെ സഭയെ പണിയും. ഇതേ കാര്യം തന്നെ തുടർന്ന് വരുമ്പോൾ ഇതേ പത്രോസിന്റെ അടുത്ത് തന്നെ കർത്താവ് തുടർന്ന് പറയുന്ന കാര്യമാണ്. അതിന്റെ 21 മുതൽ താഴേക്ക് വഹിക്കുമ്പോൾ അതിന്റെ 24-ാമത്തെ വാക്യം. ഇവിടെ പറയാണ് ദൈവസഭയുടെ പണിയെപ്പറ്റി പറഞ്ഞിട്ട് അതിന്റെ തുടർച്ചയാണ് ഈ പറയുന്നത്. തുടർച്ചയായിട്ട് കർത്താവ് പറയണേ ഞാനാണ് എന്റെ സഭയെ പണിയുന്നത്. ഇനി ആ ദൈവസഭയുടെ പണിയുടെ ഭാഗമായിട്ട് ഒരു വ്യക്തിക്ക് ദൈവത്തിന്റെ കയ്യിലെ പണിയുടെ ഭാഗമായി തീരണമെങ്കിലുള്ള കണ്ടീഷനാണ് കർത്താവ് അടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഒരുവൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ജയിച്ച് തന്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിക്കുവാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും, എന്റെ നിമിത്തം ആരെങ്കിലും തന്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും. ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവ് പറഞ്ഞതിന്റെ കാര്യം ഇത്രയേ ഉള്ളൂ, ഡെയിലി ലൈഫിൽ നമ്മുടെ ജീവിതത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യുന്ന എല്ലാ റുട്ടീൻ കാര്യങ്ങളുടെയും നടുവിൽ കർത്താവ് എന്ത് ചെയ്തിരിക്കുമെന്ന് അറിയാമോ? കർത്താവ് നമുക്ക് ക്രൂശ് എടുക്കാനായിട്ട് ഒരവസരം വെച്ചിട്ടുണ്ട്. എല്ലാ സാഹചര്യത്തിലും നിങ്ങൾ പർട്ടിക്കുലറായിട്ട് എന്തെങ്കിലും ദൈവവേല ചെയ്യുന്നില്ലെങ്കിൽ പോലും, നിങ്ങൾ ഓഫീസിൽ വർക്ക് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങളുടെ ഓഫീസിൽ ദൈവം നിങ്ങൾക്ക് ഒരു ക്രൂശ് എടുക്കാനായിട്ടൊരു അവസരം വെച്ചിട്ടുണ്ട്. നിങ്ങൾ വിവാഹ ജീവിതം കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് ദൈവം ക്രൂശ് എടുക്കാനായിട്ടൊരു അവസരം വെച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ വേറൊരു സാഹചര്യത്തിൽ, ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ക്രൂശ് വെച്ചിട്ടുണ്ട്. ആ ക്രൂശ് എടുത്ത് നാം ഓരോ ദിവസവും കർത്താവിനെ അനുഗമിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നറിയാമോ? ദൈവം നമ്മളെ കർത്താവിന്റെ സഭയാകുന്ന ബിൽഡിങ്ങിന്റെ ഭാഗമായിട്ടുള്ള പണിയുടെ ഭാഗമായിട്ട് നമ്മൾ ഉപയോഗിക്കും. നമ്മൾ ആ ക്രൂശ് എടുക്കാൻ തയ്യാറാകാതെ നാം കർത്താവിനോട് റിബൽ ചെയ്യുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നറിയാമോ? നമുക്ക് ദൈവത്തിന്റെ പണിയുടെ ഒരിക്കലും ഭാഗമായി തീരാൻ കഴിയത്തില്ല. ഈ സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇതാണ്. യഥാർത്ഥത്തിൽ വിശുദ്ധീകരണം എന്ന് പറയുന്നത് ഇതാണ്. വിശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പർട്ടിക്കുലർ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതോ, ഇല്ലെങ്കിൽ എന്തെങ്കിലും പർട്ടിക്കുലർ കാര്യങ്ങൾ രീതിയിൽ ഡ്രസ് ചെയ്യുന്നതോ, ഇല്ലെങ്കിൽ അതൊന്നുമല്ല. ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാനായിട്ട് നമ്മൾ തീരുമാനിക്കുമ്പോൾ അതിന്റെ എതിരെ നമ്മുടെ ഇഷ്ടം വരുമ്പോൾ നമ്മൾ ക്രൂശ് എടുത്ത് കർത്താവിനെ അനുഗമിക്കാനായിട്ട് നമ്മൾ തീരുമാനിക്കുകയും നമ്മൾ മുമ്പോട്ട് പോവുകയും ചെയ്യുന്നതാണ് യഥാർത്ഥത്തിലുള്ള വിശുദ്ധീകരണം. ആ വിശുദ്ധീകരണത്തിൽ കൂടി നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നാം ദൈവത്തിന്റെ സഭയുടെ പണിയുടെ ഭാഗമായി തീരുകയാണ്. അന്നേരം നേരെ തിരിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ആ ക്രൂശ് എടുക്കാനായിട്ടുള്ള അവസരത്തിൽ നാം കർത്താവിനോട് റിബല് ചെയ്യുകയാണെങ്കിൽ, നമ്മളില്ലെങ്കിൽ ദൈവം വെച്ചിരിക്കുന്ന ആ വ്യവസ്ഥിതിയോട് റിബല് ചെയ്യുകയാണെങ്കിൽ നാം ദൈവസഭയെ പണിയുന്നവരല്ല, നാം ദൈവസഭയെ തകർക്കുന്നവരാണ്. മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു വ്യക്തി എല്ലാ വ്യക്തികളെ പറ്റിയും നമ്മൾ പഴയ നിയമത്തിലെ ദേവാലയത്തിന്റെ പണി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇതിനു പറഞ്ഞിട്ടുള്ളതാണ്, ദേവാലയത്തിന്റെ പണിക്ക് വേണ്ടിയിട്ട് ദൈവം കല്ല് ആദ്യം വെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അബ്രഹാമിന്റെ അടുത്ത് പറയുമ്പോൾ പറയുന്നത്, നിന്നെ വെട്ടിയെടുത്ത പാറയിങ്കിലേക്ക് നോക്കുക. അന്നേരം യഥാർത്ഥത്തിൽ ഒരു വീണ്ടും ജനനത്തിൽ നടക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം നമ്മളെ ഒരു സ്ഥലത്തു നിന്ന് വെട്ടിയെടുത്ത് ദൈവസഭയുടെ പണിക്കായിട്ട് എടുത്ത് ഉപയോഗിക്കുകയാണ്. നമ്മുടെ പഴയ സ്വഭാവത്തിൽ നിന്ന്, പഴയ നേച്ചറിൽ നിന്ന് ദൈവം നമ്മളെ വെട്ടിയെടുത്ത്, നമ്മുടെ പാപ സ്വഭാവത്തിൽ നമ്മളെ വിടുവിച്ച് ദൈവം നമ്മളെ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ പണിക്കായിട്ട് കല്ലായിട്ട് എടുക്കുകയാണ്. അതാണ് യഥാർത്ഥത്തിൽ വീണ്ടും ജനനം എന്ന് പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ വീണ്ടും ജനനത്തിൽ റിയലായിട്ടുള്ളൊരു കട്ടിങ് നടക്കാതിരിക്കുന്നതുകൊണ്ടാണ് മിക്ക വ്യക്തികളും സഭയിൽ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ വീണ്ടും ജനനം നടന്ന വ്യക്തികളുടെ ജീവിതത്തിൽ, അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയുന്നത്, യഥാർത്ഥത്തിൽ വീണ്ടും ജനനം നടന്നൊരു വ്യക്തിയുടെ ജീവിതത്തിൽ മുമ്പോട്ടുള്ള പണി എളുപ്പമായിരിക്കും. എന്നാൽ മുമ്പോട്ടും പണിയുണ്ട്. മുമ്പോട്ട് ദൈവം ദൈവസഭയുടെ പണിയായിട്ടൊരു വ്യക്തിയെ ഏൽപ്പിക്കുമ്പോൾ, ദൈവത്തിന്റെ സഭയുടെ പണിക്കായിട്ട് ആ വ്യക്തി ഉപയോഗിക്കുമ്പോൾ, ആ വ്യക്തിയുടെ ജീവിതത്തിൽ പല പല മേഖലകളിൽ ദൈവത്തിന് കട്ട് ചെയ്യാനായിട്ടുണ്ട്. പല പല ഏരിയയിൽ ദൈവത്തിന് കട്ട് ചെയ്യാനായിട്ടുണ്ട്. ആ കട്ടിങ്ങിന്റെ കാര്യമാണ് ഇവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 16:25-26 പറഞ്ഞിരിക്കുന്നത്, ഡെയിലി നമ്മുടെ ജീവിതത്തിൽ ദൈവസഭയുടെ ഭാഗമായിട്ട് നമ്മൾ പണിയപ്പെടുന്നതിനെ പറ്റിയാണ്. നമുക്ക് ആ വാക്ക് ഒന്നുകൂടെ വായിച്ചു. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു, എല്ലാ സുവിശേഷങ്ങളിലും ഒരേപോലെ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള രണ്ട് വാക്യമാണിത്. എന്താണെന്നറിയാമോ? ഈ രണ്ട് വാക്യങ്ങൾ, ഒരുവൻ എന്നെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ തേച്ച് തന്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ, ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിക്കുവാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും, എന്റെ നിമിത്തം ആരെങ്കിലും തന്റെ ജീവനെ കളഞ്ഞാൽ അവനതിനെ കണ്ടെത്തും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ കറക്ഷൻ ദൈവം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാം? നമ്മുടെ ജീവിതത്തിൽ എന്തിനാണ് ദൈവം കറക്ഷൻ ചെയ്യുന്നത്? എന്തിനാണ് ഡെയിലി ലൈഫിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ക്രൂശി വെച്ചിരിക്കുന്നത്? എന്തിനാണ് ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ ദൈവം തരുന്നത്? ഇതിന്റെ അൾട്ടിമേറ്റ് പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ദൈവത്തിന്റെ ആലയമായിട്ടുള്ളൊരു നിവാസമായിട്ട് പണിയേണ്ടതിനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഒരു വ്യക്തിക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും ആ വ്യക്തിക്ക് തലവേദനയായിരിക്കും. എല്ലാ കാര്യങ്ങളും ആ വ്യക്തിക്ക് ബുദ്ധിമുട്ടായിത്തീരും. ആ വ്യക്തിയുടെ ജോലി ആ വ്യക്തിക്ക് ബുദ്ധിമുട്ടാകും. ആ വ്യക്തിയുടെ ഭാര്യ ആ വ്യക്തിക്ക് ബുദ്ധിമുട്ടാകും. ആ വ്യക്തിയുടെ ഭർത്താവ് ആ വ്യക്തിക്ക് ബുദ്ധിമുട്ടാകും. കുഞ്ഞുങ്ങൾ ബുദ്ധിമുട്ടാകും. ഇതിന്റെ എല്ലാ നടുക്ക് ഈ വ്യക്തി സ്ട്രഗിൾ ചെയ്യാനായിട്ട് തുടങ്ങും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ വ്യക്തിയോട് നമ്മൾ ചോദിക്കുകയാണ്, കർത്താവ് നിങ്ങൾ എന്താ ചെയ്യുന്നത്? സഹോദരൻ എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ ആ സഹോദരന്മാരെ പറയുമായിരിക്കും, ഞാൻ ക്രൂശെടുത്ത് കർത്താവിനെ അനുഗമിക്കാമെന്ന് പറയും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കല്ല് ചുമക്കുന്നവന്റെ അതേ മാനസികാവസ്ഥയായിരിക്കും ഈ ക്രൂശ് ചുമക്കുന്നവന്. ഒരു ക്രൂശ് ചുമക്കുന്ന വ്യക്തിക്ക് ഈ വ്യക്തി ക്രൂശായിരിക്കാം ചുമക്കുന്നത്, പക്ഷേ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ക്രൂശ് ചുമക്കുന്നതെന്നുള്ള ബോധ്യമുണ്ടോ എന്നുള്ളത് ഈ ക്രൂശെടുക്കുന്ന വ്യക്തിയെ കണ്ടറിയാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ദേവാലയത്തിന്റെ കല്ല് ചുമക്കുന്ന വ്യക്തി അവരുടെ അടുത്ത് ചോദിക്കുകയാണ്, നിങ്ങൾ ചോദിക്കുകയാണ് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ കല്ല് ചുമക്കുകയാണ് എന്ന് പറയുകയാണെങ്കിൽ അവന് ആ വിഷൻ ഇല്ല എന്നുള്ളത് ഉറപ്പാണ്. അതേപോലെ തന്നെ ക്രൂശെടുക്കുന്ന ഒരു വ്യക്തിയെടുത്ത് നമ്മൾ ചോദിക്കുകയാണ്, നമ്മളിവിടെ കാണുകയാണ്, ആ വ്യക്തിയോട് സംസാരിക്കുകയാണ്, ആ വ്യക്തി ലോങ് ഫേസ് ആയിട്ട് വളരെ ബുദ്ധിമുട്ടി, ഞാൻ കർത്താവിനെ സേവിക്കുകയാണ്, കർത്താവിന്റെ ക്രൂശെടുക്കുകയാണ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുകയാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഈ വ്യക്തിയെ ദൈവം പണിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുള്ള വിഷൻ ഈ വ്യക്തിക്ക് നഷ്ടപ്പെട്ടു. എന്നാൽ ദൈവം ഒരു ബിൽഡിങ്ങിന്റെ ഭാഗമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വ്യക്തിയെ കണ്ടിന്യൂസ് ആയി കഷ്ടതയിൽ കൂടി കടത്തിവിടുന്നത്. ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ കടകപ്പെടുന്നത് ഈ വ്യക്തിക്ക് മനസ്സിലാകുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയാമോ? ആ വ്യക്തി സന്തോഷത്തോടുകൂടി കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കും. കർത്താവിന്റെ ആ കരത്തിൽ ഏൽപ്പിച്ചു കൊടുക്കും. തന്റെ ജീവനെ നഷ്ടപ്പെടുത്താനായിട്ട് ആ വ്യക്തി, ഇത് എളുപ്പമുള്ള കാര്യമൊന്നുമല്ല ഞാൻ പക്ഷേ പറയുന്നത്, നിങ്ങൾക്ക് യഥാർത്ഥമുള്ള വിഷൻ ഉണ്ടെങ്കിൽ, ദൈവസഭയെ പറ്റിയുള്ള കാഴ്ചപ്പാടുണ്ടെങ്കിൽ, ദൈവം നിങ്ങളെപ്പറ്റി വിളിച്ചിരിക്കുക, ദൈവം നിങ്ങളെ വിളിച്ചത് വിശുദ്ധീകരണത്തിനാണെന്നുള്ളതും ആ വിശുദ്ധീകരണത്തിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള പർപ്പസ് ദൈവസഭയുടെ ബിൽഡിംഗ് ആണെന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സാഹചര്യത്തിൽ കൂടി യഥാർത്ഥത്തിൽ കർത്താവിന്റെ സന്തോഷം കണ്ടെത്താനായിട്ട് കഴിയും. ഇല്ലെങ്കിൽ നിങ്ങൾ ബുദ്ധിമുട്ടുന്നവർ തന്നെയായിരിക്കും. ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇതിന്റെ എല്ലാം അൾട്ടിമേറ്റ് പ്രശ്നം എന്താണെന്നറിയാമോ? ദൈവിക വിഷനില്ല. ഒന്നാമത്തെ കാര്യം, ദൈവത്തിന് വേണ്ടിയിട്ട്, ദൈവത്തിന്റെ ആലയത്തിന് വേണ്ടിയിട്ട്, ദൈവസഭയുടെ ബിൽഡിങ്ങിന് വേണ്ടിയിട്ടാണ് ദൈവനെ വീണ്ടും ജനിച്ചപ്പോൾ തന്നെ വെട്ടിയെടുത്തതെന്ന് ഒരു വ്യക്തിക്ക് അറിയത്തില്ല. ആ വ്യക്തിക്ക് ഒരുപാട് പ്ലാനുകളുണ്ട്, പദ്ധതികളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം സാധിക്കും, പക്ഷെ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ കണ്ടിന്യൂസ് ആയി ദൈവത്തിന്റെ പണി മാത്രം നടക്കത്തില്ല. ഞാൻ പറയട്ടെ, ഇങ്ങനെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പണി നടന്നില്ല എങ്കിൽ എന്ത് സംഭവിക്കുന്നറിയാമോ? ആ വ്യക്തിക്ക് ഒരു ദൈവസഭയുടെ ഭാഗമായി തീരാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 12:24 യേശുക്രിസ്തു ഇതേ കാര്യം തന്നെ മത്തായി 16 അധ്യായത്തിൽ പറഞ്ഞ അതേ കാര്യം തന്നെ കർത്താവ് പറഞ്ഞത്. യോഹന്നാന്റെ സുവിശേഷം 12:24 എന്ന് വായിക്കാം. അടുത്ത വാക്യം, അടുത്ത വാക്യം, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കണ്ട. ഇതേ കാര്യമല്ലേ മത്തായി സുവിശേഷത്തിൽ പറഞ്ഞത്. ഇവിടെ കർത്താവ് പറയുന്നതിന്റെ കാര്യം എന്താണെന്ന് അറിയാമോ? ദൈവം നിങ്ങളെ ഒരു പണിയിൽ, ഡെയിലി ഒരു പണി നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഓഫീസിൽ, നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ ബാക്കി എല്ലാ സാഹചര്യങ്ങളിലും എന്താണ് ആ സാഹചര്യ പണിയെന്ന് അറിയാമോ? നിങ്ങളെ ഷേപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളെ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുന്നില്ല എങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് കർത്താവ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയേയിരിക്കും, ചത്തുവെങ്കിലോ വളരെ ഉള്ളു. തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും, ഇഹലോകത്തിൽ വെച്ച് തന്റെ ജീവനെ പാകിക്കുന്നവൻ അതിനെ നിത്യജീവനായിക്കൊണ്ട് സൂക്ഷിക്കും. അല്ല, ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ആ പണിയുടെ ഭാഗമായിട്ട് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നിങ്ങളുടെ ജീവിതത്തിൽ വിശദീകരണം നടക്കത്തില്ല. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ദൈവസഭയിലെ ഒരു റിബല്യൻ ആളായിട്ട് തീരും. ഈ റിബല്യൻ ആവുന്നതിന്റെ ഏറ്റവും അടിസ്ഥാനം, ഒരു വ്യക്തി ദൈവസഭയുടെ പണിയുടെ ഭാഗമാവാതെ തനിയെ ആരുമായിട്ടും യോജിക്കാൻ കഴിയാതെ, ഒരു ശരീരത്തിന്റെ ഭാഗമാവാൻ കഴിയാതെ ഇരിക്കുന്നതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയാമോ? എവിടെയാണ് ഇത് നടക്കുന്നത് അറിയാമോ? ഇത് സഭയിൽ വരുമ്പോഴൊന്നും അല്ല നടക്കുന്നത്. ഈ വ്യക്തിയുടെ ഡെയിലിയുള്ള ജീവിതത്തിൽ കർത്താവ് കറക്റ്റ് ചെയ്യാനായിട്ട് കൊടുത്ത അവസരങ്ങളിൽ ആ വ്യക്തി കറക്റ്റ് ചെയ്യാത്തത് കൊണ്ടാണ് ഇത് നടക്കുന്നത്. നേരെ ഒരു ദൈവസഭയിൽ ഒരു വ്യക്തി ആ ശരീരത്തിന്റെ ഭാഗമാവാതെ, ആ ബിൽഡിങ്ങിന്റെ ഭാഗമാവാതെ, ആ പണിയുടെ ഭാഗമാവാതെ ദൈവത്തിന് വസിക്കാനുള്ള ആ വലിയ മനോഹരമായ പണിയുടെ ഭാഗമായ ഒരു കല്ലാവാതെ ഒറ്റയ്ക്ക് നിൽക്കുന്ന വ്യക്തികളെ നിങ്ങൾ കാണുകയാണെങ്കിൽ, ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും, ഈ വ്യക്തിയുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ പണി നടക്കുന്നില്ല എന്നുള്ളതാണ് അർത്ഥം. അതാണ് ഇതിന്റെ അടിസ്ഥാന കാരണം. ഞാൻ വീണ്ടും പറയാം, ഒരു വ്യക്തി ദൈവ സഭയുടെ റിയൽ ഭാഗമായി തീരാതെ നിൽക്കുന്നുണ്ടെങ്കിൽ, കർത്താവിന്റെ ശരീരത്തിന്റെ ഭാഗമായി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയാതെ റിബല്യനായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, സെൽഫിൽ നിൽക്കുന്നുണ്ടെങ്കിൽ, ഞാനെന്ന ഭാവത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ, അതിന്റെ അടിസ്ഥാന പ്രകാരം അപ്പോൾ തന്നെ അറിയാം, ആ വ്യക്തിയുടെ ജീവിതത്തിൽ കർത്താവ് കൊടുത്ത സാഹചര്യങ്ങൾ ആ വ്യക്തി നിലത്ത് വീണ് ചത്തിട്ടില്ല. എന്നാൽ ആ വ്യക്തി ദൈവം കൊടുത്ത സാഹചര്യങ്ങളിൽ കണ്ടിന്യൂസ് ആയി, കർത്താവ് ഇതിന്റെ പുറകിൽ ദൈവത്തിന്റെ ഉദ്ദേശമുണ്ട്, ദൈവത്തിന്റെ സഭയുടെ പണിക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം നടക്കുന്നത് എന്ന് പറഞ്ഞ് ആ വ്യക്തി ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ, ആ വ്യക്തി അത്ര മോശം സ്വഭാവമുള്ള വ്യക്തി ആയിക്കോട്ടെ, കർത്താവ് വ്യക്തിയെ ഗ്രാജുവലി കറക്റ്റ് ചെയ്ത് ദൈവസഭയുടെ ഭാഗമാക്കി തീർക്കും. ഇവിടെ ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാ വ്യക്തികളും ഒന്നുകിൽ ദൈവസഭ പണിയുന്നവരാണ്, ഇല്ലെങ്കിൽ ദൈവസഭ തകർക്കുന്നവരാണ്. ഇതിലേതെങ്കിലും ഒരു കൂട്ടരായിട്ട് നമുക്ക് തീരാനായിട്ട് കഴിയും. ഇതിലേതെങ്കിലും ഒരു കൂട്ടരായിട്ട് ദൈവസഭ തകർക്കാനായിട്ട് നമ്മൾ എന്തെങ്കിലും പ്രാക്ടിക്കലായിട്ട് ചെയ്യണമെന്നില്ല. നമ്മളെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കണമെന്നൊന്നുമില്ല. ദൈവസഭ തകർക്കാനായിട്ട് നമ്മൾ ആകെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി ലൈഫിൽ ദൈവം തരുന്ന അവസരങ്ങളിൽ ക്രൂശെടുക്കാതിരുന്നാൽ മതി, അത്രമാത്രം ചെയ്താൽ മതി നമ്മൾ ദൈവസഭ തകർക്കുന്നവര്. ഒന്ന് വരുന്ന അതിന്റെ മൂന്നാമത്തെ അധ്യായത്തിന്റെ 16-17 വാക്യങ്ങൾ, ഇവിടെ പറയണേ നിങ്ങൾ, യു ഇവിടെയും പറയണേ നിങ്ങൾ അറിയുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ അറിയത്തില്ലേ, നിങ്ങൾക്ക് അറിയത്തില്ലേ ഈ കാര്യം, നിങ്ങൾക്കറിയില്ലേ ഇത്? ഒരു വ്യക്തിയെടുത്ത് നിങ്ങൾക്ക് ഒരുമിച്ച് പോകാനായിട്ട് കഴിയുന്നില്ല, കഴിയാത്ത വ്യക്തികളുണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് അറിയില്ലേ നിങ്ങൾ ദൈവത്തിന്റെ സഭയുടെ ഭാഗമാണെന്ന്? നിങ്ങൾക്കറിയില്ലേ നിങ്ങളെ ദൈവം ബിൽഡ് ചെയ്യുകയാണെന്ന്? ആത്മീയമായിട്ട് വിഷൻ ഇല്ലാതെ, ദൈവത്തിന്റെ ഹിതം തിരിച്ചറിയാതെ ജഡപ്രകാരം ഒരു വ്യക്തി നടക്കുന്നുണ്ടെങ്കിൽ, ലോകത്തിന് അനുരൂപമായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ, പൗലോസ് ചോദിക്കണം, നിങ്ങൾക്ക് അറിയില്ലേ ഇത്? ഡോണ്ട് യു നോ? നിങ്ങൾ ദൈവസഭയുടെ ഭാഗമാണ്, നിങ്ങൾക്കറിയില്ലേ? നിങ്ങൾ ഓരോ കാര്യവും ദൈവസഭയെ അത് അഫക്ട് ചെയ്യുമെന്ന് നിങ്ങൾക്കറിയില്ലേ? നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ് എന്ന് നിങ്ങൾക്കറിയില്ലേ എന്നാണ് ചോദിക്കുന്നത്. എവിടെയാണ് നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലേ? എന്നിട്ട് പറയാണ്, ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും, ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. ഞാൻ അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത്, ഈ വിശുദ്ധീകരണം എന്നുള്ള പ്രോസസ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കുന്നത്. ദൈവത്തിന്റെ മന്ദിരമായിട്ട് ഇൻഡിവിജ്വലി ആൻഡ് കോർപ്പറേറ്റ് ആ വ്യക്തി പണിയപ്പെടാൻ വേണ്ടിയിട്ടാണ്. ആ വ്യക്തി, ആ വ്യക്തിയുടെ ഇൻഡിവിജ്വൽ ജീവിതത്തിൽ, ആ വ്യക്തിയുടെ ജീവിതത്തിൽ വിശുദ്ധീകരണം നടക്കുന്നില്ലെങ്കിൽ, ഞാൻ വീണ്ടും പറയട്ടെ, വിശുദ്ധീകരണം എന്നുള്ളത് എന്തെങ്കിലും പർട്ടിക്കുലർ കാര്യമല്ല. വിശുദ്ധീകരണം എന്നുള്ളത് ഡെയിലി ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നിലത്ത് വീണ് ചാകാനായിട്ട് ദൈവം നിങ്ങളെ ഒരു കല്ലായിട്ട് ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ ദൈവത്തോട് റിബല്യ ചെയ്തെടുക്കുന്ന നിങ്ങളുടെ റിബല്യസ് ആറ്റിറ്റ്യൂഡാണ്. നിങ്ങൾ ആ റിബല്യസ് ആറ്റിറ്റ്യൂഡും കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ദൈവസഭയിലും ഒരു റിബലായിത്തീരും. എന്ത് സംഭവിക്കുന്നു അറിയാമോ? ദൈവം പറയാണ്, ദൈവത്തിന്റെ ആലയം നശിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. കാരണം എന്താണ്? ദൈവം, നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്ന് നിങ്ങൾക്കറിയില്ലേ? അന്നേരം ഇവിടെ പറയാണ്, അന്നേരം എന്തുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, നമുക്ക് ഈ കാര്യങ്ങളെപ്പറ്റി ഒരു ക്ലിയർ വിഷൻ ഇല്ല എങ്കിൽ നമ്മളെന്ത് സംഭവിക്കുന്നു അറിയാം? നമ്മളിതൊന്നും വിഷയമാക്കത്തില്ല. നമ്മുടെ കുടുംബജീവിതത്തിൽ നമ്മൾ എങ്ങനെയാണ് നടക്കുന്നത്, നമ്മുടെ വീട്ടിൽ എന്താണ് നടക്കുന്നത്, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വഴക്ക് നിങ്ങളുടെ പേഴ്സണൽ കാര്യമായിട്ട് നിങ്ങൾ ചിന്തിച്ചേക്കാം. നിങ്ങളുടെ ഓഫീസിൽ നിങ്ങൾ റിബല് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഏത് സാഹചര്യം, നിങ്ങളുടെ സാഹചര്യം നിങ്ങൾക്കറിയത്തുള്ളൂ. ഞാൻ പറഞ്ഞ ഏത് കാര്യം എടുത്തു, നിങ്ങൾ ഒരു കാര്യവും നിങ്ങൾ പർട്ടിക്കുലറായിട്ട് ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്നില്ല എങ്കിലും നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളിൽ കൂടി നിങ്ങൾ ഒന്നുകിൽ ദൈവസഭ പണിയുന്നു, ഇല്ലെങ്കിൽ ദൈവസഭ തകർക്കുന്നു. ദൈവം പറയണ, ദൈവത്തിന്റെ സഭയെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും, ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമാണ്. അല്ല, ഞാൻ പറഞ്ഞതിന്റെ കാര്യം ഞാൻ നിർത്തട്ടെ. ഒന്നാമത്, ഇൻഡിവിജ്വലായി ഒരു വ്യക്തി വീണ്ടും ജനിക്കുമ്പോൾ ആ വ്യക്തിയെ ദൈവം അവന്റെ പാപ സ്വഭാവത്തിൽ നിന്ന്, അല്ലെങ്കിൽ പാപത്തിന്റെ അടിമത്തിൽ നിന്ന് അവനെ സ്വതന്ത്രനാക്കി ദൈവം വിശുദ്ധീകരണത്തിനായിട്ട് തന്നെ അവനെ ഏൽപ്പിക്കുകയാണ്. അവൻ ആ വിശുദ്ധീകരണത്തിന് വേണ്ടി തന്നെത്താനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഓരോ ദിവസവും ദൈവം അവന്റെ ജീവിതത്തിൽ ദൈവം വെച്ചിരിക്കുന്ന ക്രൂസ് എടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കാനായിട്ട് അവൻ തീരുമാനിക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ എന്ത് നടക്കുമെന്നറിയാമോ? അവന്റെ ജീവിതത്തിൽ വിശുദ്ധീകരണം നടന്നുകൊണ്ടേയിരിക്കും. വിശുദ്ധീകരണം നടന്നുകൊണ്ടേയിരിക്കുന്ന ഈ വ്യക്തിയെ ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? ആ വ്യക്തിയെ ദൈവം ദൈവത്തിന്റെ സഭയുടെ പണിയുടെ ഭാഗമാക്കി തീർക്കും. ആ വ്യക്തിക്ക് തിരിച്ചറിയുകയും ചെയ്യാം, ദൈവത്തിന്റെ പണിയുടെ ഭാഗമാണ് ഞാൻ, ഇല്ലെങ്കിൽ ദൈവത്തിന്റെ സഭയിൽ ഇന്ന പർട്ടിക്കുലർ കാര്യമാണ് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് എന്ന് ആ വ്യക്തിക്ക് തിരിച്ചറിയാനും കഴിയും. അതാണ് റോമർ 12 പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ഹിതം എന്തെന്ന് ആ വ്യക്തിക്ക് തിരിച്ചറിയാൻ കഴിയും. ആ വ്യക്തിയുടെ മനസ്സ് പുതുക്കി ആ വ്യക്തി രൂപാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കുമ്പോൾ, അങ്ങനെ ആ വ്യക്തി ദൈവസഭയുടെ ഭാഗമായി തീരുന്നു, ആ വ്യക്തി ദൈവത്തിന്റെ ബോഡിയുടെ പാർട്ടായിത്തീരുന്നു. ആ അങ്ങനെയുള്ള കല്ലുകൾ ചേർന്ന ദൈവസഭയിൽ ദൈവം വസിക്കുന്നു. ആ വ്യക്തിപരമായിട്ട് ആ വ്യക്തിയിൽ ദൈവം വസിക്കുന്നു, ആ ദൈവസഭയിലും ദൈവം വസിക്കുന്നു. അങ്ങനെ ദൈവത്തിന്റെ മഹത്വം ആ ദൈവസഭയിൽ കൂടി വെളിപ്പെടുന്നു. തിരിച്ച് രക്ഷിക്കപ്പെട്ട വ്യക്തിയായിരിക്കാം, രക്ഷിക്കപ്പെട്ടതിന് ശേഷം ദൈവം കൊടുക്കുന്ന സാഹചര്യങ്ങളിൽ, ദൈവം കടത്തിവിടുന്ന സാഹചര്യങ്ങളിൽ കൂടി ദൈവത്തിന്റെ ഹിതമാണെന്ന് തിരിച്ചറിഞ്ഞ് ആ ക്രൂശെടുത്ത് കർത്താവിനെ അനുഗമിക്കാനായിട്ട് തയ്യാറാവാതെ ദൈവത്തെയും മനുഷ്യരെയും കുറ്റം പറഞ്ഞിട്ടായിരിക്കാം
സാഹചര്യങ്ങളെ കുറ്റം പറഞ്ഞിട്ടായിരിക്കാം, വ്യക്തികളെ കുറ്റം പറഞ്ഞിട്ടായിരിക്കാം. റിബല്ല് ചെയ്ത് മുമ്പോട്ട് പോകുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്ന അറിയാമോ? ആ വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ മന്ദിരമായിട്ട് പണിയപ്പെടത്തില്ല, ദൈവസഭയുടെ ഭാഗമായിട്ടും ആ വ്യക്തിക്ക് നിൽക്കാനായിട്ട് കഴിയത്തില്ല. അതിനു പകരം ആ വ്യക്തി നിലത്ത് വീണ് ചാവാത്ത, ഇല്ലെങ്കിൽ പണിയപ്പെടാത്ത റിബല്യസ് കല്ലായിത്തീരും. ആ വ്യക്തിയുമായിട്ട് ദൈവസഭയ്ക്ക് ഇല്ലെങ്കിൽ ദൈവമക്കൾക്കും യോജിച്ചു പോകാനായിട്ട് കഴിയത്തില്ല. ഞാൻ എന്റെ പഴയ വാക്കുകൾ ചുരുട്ടെ. ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അൾട്ടിമേറ്റ്ലി ഇതിന്റെ എല്ലാം പ്രശ്നം എവിടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് വിഷൻ നഷ്ടപ്പെടുമ്പോഴാണ്. ദൈവത്തിന്റെ യഥാർത്ഥത്തിലുള്ള വിഷൻ, ദൈവത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് ഒരു വ്യക്തിക്ക് മനസ്സിലാകാതെ പോകുമ്പോൾ ആ വ്യക്തിക്ക് ദൈവസഭയുടെ ഭാഗമായി തീരാനായിട്ടും കഴിയത്തില്ല. ദൈവം റിയലായിട്ടുള്ള ദൈവത്തിന്റെ വിഷൻ മനസ്സിലാക്കുന്നത്.